إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار നമ്മൾ വായിച്ചുകൊണ്ടുവരുന്നത് അഖീദത്തു തഹാവിയിലെ ഓരോ വരികളാണ്. അതിൽ അൽഹംദുലില്ലാഹ് ഏകദേശം 13 നമ്മൾ വായിച്ചു തീർന്നു. അതിന്റെ ബാക്കി നോക്കാം. ലാസ്റ്റ് നമ്മൾ വായിച്ചത് വരി അബൂ ജഅ്ഫർ തഹാവി റഹ്മത്തുള്ളാഹി പറയുന്നു, ഖാലിഖുൻ ബിലാ ഹാജതിൻ റാസിഖുൻ ബിലാ മുദതിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ സൃഷ്ടിച്ചത് ഒരാവശ്യവുമില്ലാതെയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ജനങ്ങളിലേക്ക് ഒരു ആവശ്യവുമില്ല. ജനങ്ങൾ അല്ലാഹുവിലേക്കാണ് ആവശ്യക്കാർ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ നിന്ന് ഒന്നും ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ജനങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതേപോലെ തന്നെ റാസിഖുൻ ബിലാ മുദതിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്ക് ഉപജീവനം നൽകുന്നു ബിലാ മുദതിൻ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നൽകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഇല്ല. അതാണ് ഞാൻ ഇന്നലെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിലൂടെ പറഞ്ഞു തന്നത്. എന്താണ് അബൂദറിന്റെ പേര്? അബൂദർ ഗിഫാരിയുടെ പേരെന്താ? ഇന്നലെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കെങ്കിലും. നമ്മുടെ നാട്ടിലിപ്പോഴുള്ള കുറെ ഫാസിലികളൊക്കെ ഇല്ലേ, സിനിമ നടന്മാരെ പേരൊക്കെ, അതൊക്കെ കുറെ ആൾക്ക് മനസ്സിലുണ്ടാവും. സഹാബികളെ പേര് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാ? വക്കീയമിനുൽ ജറാഹ് അർവാസി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, കുഫക്കാരനാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരിക്കൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പോയിട്ട് പറഞ്ഞു, കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ മനസ്സിന് നിൽക്കുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ നിങ്ങളുടെ അവസ്ഥയാണ്, നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ഇപ്പൊ നിങ്ങളും കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്പൊ മനസ്സിൽ നിൽക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? വക്കീബ്നു ജറാഹ് അർവാസി അൽകൂഫി റഹിമഹുല്ലാ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, ഫഇന്നൽ ഇൽമ നൂറുൻ, ഇൽമ എന്നുള്ളത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആ പ്രകാശം തെറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുകയില്ല. എന്റെ നിങ്ങളുടെ മനസ്സിൽ ഇൽമ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റുകളാണ്. പ്രത്യേക പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ഓർമ്മ നിൽക്കാത്തവരാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും രണ്ടാമതും അത് വെച്ച് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ആ ഒരു സഹാബിയുടെ പേര് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തുതരാം. അബൂദർ ഗിഫാരി എന്ന് പറയുന്ന സഹാബി, ആ സഹാബിയുടെ ചരിത്രം എങ്ങാനും ഒരാൾ വായിച്ചിട്ട് ആ ജീവിതം മാത്രം പറ്റിയാൽ വല്ലാഹി അവൻ ജീവിതം നന്നാവും, ഒരു സംശയവുമില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം മതി, അത്രയും നല്ല സഹാബിയായിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു കാര്യം സ്വയം നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടോ അത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അത്രയും നല്ല സഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടും, നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടും, ആൾതാമസം ഉണ്ടാവുകയില്ല ആ സ്ഥലത്ത്, അങ്ങനെ ഒരു വിഭാഗം വരികയും അവരുടെ മെയ്യത്ത് മറമാടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സൗഭാഗ്യം ലഭിച്ചത് മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്രയും മഹാനായ സഹാബി, വളരെയധികം മഹത്വമുള്ള സഹാബി, എത്രയോ ആൾക്കാർ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും അബൂദറിന്റെ ചരിത്രം മാത്രം നിങ്ങൾ പണ്ഡിതന്മാര് വിശേഷിപ്പിച്ച് നോക്കിയ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെയും ഭയപ്പെടാത്ത സഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. എല്ലാ സഹാബികളും അങ്ങനെയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അബൂദറിന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫളൽ, ആ ഒരു മഹത്വം അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ഉണ്ട്. അത്രയും നല്ല സഹാബിയാണ്, ദുനിയാവിനോട് പൂർണ്ണമായ സുഹൃത്ത്. ഒരു ദിവസത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള പൈസ കയ്യിൽ വെക്കരുത് എന്നായിരുന്നു അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും ദുനിയാവിനോട് സുഹൃത്തുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി പിന്തുടരാൻ വേണ്ടി പരിശ്രമിച്ച മഹാനായ ഒരു സഹാബിയാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരണപ്പെടുന്നത് റബദ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. മദീനയിൽ നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം റബദ എന്ന് പറയുന്ന സ്ഥലത്ത് മാറി താമസിക്കുകയും അവിടെ വെച്ചാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഒരാൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് മരണപ്പെടുമെന്ന ഹദീസ് അബൂദറുൽ ഖിഫാരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മരണമാസന്നമായ സന്ദർഭത്തിൽ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കരഞ്ഞു. ഭാര്യ പറഞ്ഞു, താങ്കൾ മരണപ്പെട്ടാൽ എങ്ങനെ താങ്കളെ മറന്നാണും, എങ്ങനെ കഫൻ ചെയ്യും, എനിക്കൊരു ഐഡിയയുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കരയാതിരിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് മരണപ്പെടും, അയാളെ കഫൻ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ വരും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് നബിയുടെ സദസ്സിലുണ്ടായിരുന്ന ജനങ്ങളിൽ എല്ലാവരും മരണപ്പെട്ടു, ഇന്നാകെ ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് സത്യമാണ്, അതെന്റെ വിഷയത്തിൽ തന്നെ പുലരുകയും ചെയ്യുമെന്ന് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അങ്ങനെ രോഗശൈലിയിൽ കിടക്കുന്ന അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരുന്നു, ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ആരെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ അവിടെയും ഇവിടെയും പോയി നോക്കിക്കൊണ്ടേയിരുന്നു. അവിടെ അന്വേഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഭർത്താവിന്റെ അരികിലേക്ക് വരും, കാരണം ഭർത്താവ് അത്രയും ശക്തമായ രോഗത്തിലാണ്. അങ്ങനെ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഇടയിൽ ഒരു വിഭാഗം ആൾക്കാരെ കണ്ടു, ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അവരുടെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, അബൂദറിനെ മരിക്കാൻ കിടക്കുകയാണ്, അബൂദറിനെ മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി കേട്ടപ്പോൾ അവർ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ അബൂദറിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച അബൂദറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീ ആ ഒരു കൂട്ടം ആൾക്കാരെയും കൂട്ടി അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സന്ദർഭത്തിൽ അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉത്തരവാദിത്തങ്ങളില്ലാത്ത വ്യക്തിയുണ്ടോ? അതായത് ഒരു സമുദായത്തിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ ഉത്തരവാദിത്തം, ഇത്തരത്തിലുള്ള മസ്ഊലാത്തുകൾ, ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? കാരണം അദ്ദേഹത്തിന് പേടിയാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്ത വ്യക്തികളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്തരത്തിൽ ദുനിയാവിന്റെ വിഷയങ്ങളിലൊന്നും പെട്ടുപോകാത്ത വല്ല വ്യക്തികളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അൻസാരിയായ ഒരു സഹാബി പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല, ഇന്നേ വരെ ഇത്തരത്തിലൊരു ഇടപാടുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു ആ വ്യക്തിയോട് പറഞ്ഞു, എന്നാൽ താങ്കളാണ് എന്റെ മയ്യത്ത് ദഫൻ ചെയ്യേണ്ടത്, താങ്കളാണ് എന്റെ മയ്യത്ത് ദഫൻ ചെയ്യേണ്ടത് എന്ന് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു വ്യക്തിയോട് പറയുകയും അപ്രകാരം നടക്കുകയും ചെയ്തു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അത്രയും അധികം മഹത്വമുള്ള ഒരു സഹാബിയാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു. അപ്പൊ അത്തരത്തിലുള്ള സഹാബികളുടെ പേര് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂദറിനോട് പറഞ്ഞു, അബൂദറെ, എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിനക്ക് വേണ്ടിയും ഞാൻ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാ പറയുന്നത് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനോട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ ഒരു സഹാബിയുടെ ചരിത്രം കഴിയുന്നതും എല്ലാവരും വായിക്കുക. അദ്ദേഹത്തിന്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞെന്താണെന്നാൽ എല്ലാവർക്കും റിസ്ക് നൽകുന്നു, ഉപജീവനം നൽകുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. റിസ്ക് നൽകുന്നതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബുദ്ധിമുട്ടില്ല. അതാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചത്. നിങ്ങളിൽപ്പെട്ട എല്ലാ ജിന്നുകളും മനുഷ്യന്മാരും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടുകയും എല്ലാവരും അവരവരുടേതായ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ ചോദ്യങ്ങൾ അനുസരിച്ച് ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ പോലും അല്ലാഹുവിന്റെ അരികിലുള്ള ഗിതനാവിൽ നിന്ന് ഒരു വസ്തുവും തന്നെ കുറയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പൊ അതാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അടുത്ത വരി ഇമാം ഖഹാബി റഹിമഹുള്ളാഹു പറയുന്നു, മുമീതുൻ ബിലാ മഖാഫ وباعث بلا مشقه اميت الله سبحانه وتعالى അടിമകളെ നിരപ്പിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ നിരപ്പിക്കുന്നവനാണ്. ബിലാ മഖാഫത്തിൻ, അതിന് അല്ലാഹുവിന് ആരെയും പേടിയില്ല. അല്ലാഹുവിന് ആരെയും പേടിയില്ല. ഒരു അടിമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ആയുസ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മരണപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മരിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ അടിമക്കും അവന്റേതായ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരാൾക്കും വിട്ടുകടക്കാൻ സാധ്യമല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു ഇമാം ഖഹാബി റഹിമഹുള്ളാ പറഞ്ഞത്, മുമീതുൻ ബിലാ മഖാഫ, ഒരു പേടിയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ മരിപ്പിക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവിന്റെ ഒരു സിഫത്താണ്, അല്ലാഹുവിന്റെ വിശേഷണമാണ് ജനങ്ങളെ മരിപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ബാഇസുൻ ബിലാ മശഖത്തിൻ, ബാഇസുൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കും. മനുഷ്യന്മാർ മരിച്ചതിന്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ബിലാ മശഖത്തിൻ, അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. മരിച്ച ജനങ്ങളെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു വ്യക്തി മരണപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസാനം കഴിഞ്ഞതിന് ശേഷം അവസാന നാളിൽ ആയാൽ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യും. അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളും ചെയ്യും. അതിൽ ആദ്യമായിട്ട് നടക്കുക സൂറത്തുൽ ഊദലാണ്. ആദ്യമായിട്ട് നടക്കുക സൂറത്തുൽ ഊദലാണ്. സൂറ എന്ന് പറഞ്ഞാൽ എന്താ, ഫർദുൻ അദീമുൻ കഹൈഹത്തിൽ ബൂ ഇൽതഖമഹു ഇസ്രാഫീൽ അലൈഹി സലാം വയന്തളിറുൽ ഇദ്ന ലിയൻഫുഖ ഫീ. സൂറ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ വന്നതുപോലെ അത് ഉള്ള് പൊള്ളയായ ഒരു വസ്തുവാണ്. ഉള്ള് പൊള്ളയായ ഒരു വസ്തുവാണ്, അതായത് അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഒരു ശംഖ് പോലെയുള്ള ഒരു വസ്തുവാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു, ഇസ്രാഫീൽ അലൈഹി സലാത്തു വസ്സലാം തന്റെ വായയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് സൂറ്. സൂറ എന്ന് പറഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹി സലാത്തു വസ്സലാം തന്റെ വായയോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വസ്തുവാണ്. അതിന്റെ രൂപം ഖർബുൻ അദീമുൻ കഹൈഹത്തിൽ ബൂ, ഖർബുൻ അദീം, അത് വലിയൊരു കർമ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊമ്പിനോട് പറയുക. കൊമ്പ് എന്ന് പറഞ്ഞാൽ കർണ്, കഹൈഹത്തിൽ ബൂക്ക്, ബൂക്ക് പോലെയുള്ള, ബൂക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സംഗീതോപകരണമുണ്ട്, ട്രംപറ്റ് എന്ന് പറഞ്ഞു. ഉള്ള് കൊള്ളയാണ് അതിന്റെ, അത് മുതിയാൽ വലിയ ശബ്ദം വരും. മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അതല്ലാതെ നമ്മൾ ഒരിക്കലും ഇതാതായിട്ട് തയ്യാർ ചെയ്യരുത്. പത്തരത്തിൽ ഉള്ളു കൊള്ളയായ ഒരു വസ്തു, ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അതിന് ഊതുമ്പോൾ നല്ല ശക്തമായ ശബ്ദം വരും. അപ്പൊ ഇസ്രാഫീൽ അലൈഹി സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന കാത്തു നിന്നുകൊണ്ട് തന്റെ ചുണ്ടോട് തന്റെ വായയോട് ചേർത്ത് വെച്ചിരിക്കുന്ന വസ്തുവിനാണ് സൂറ് എന്ന് പറയുക. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ള പറയുന്നത് പോലെ സൂറിൽ ഊതുന്നത് ഇസ്രാഫീലാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇസ്രാഫീൽ അലൈഹി സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം സൂറ് എന്ന കാവടത്തിൽ ഊതും. ആ സന്ദർഭത്തിൽ എല്ലാ ആൾക്കാരും മരണപ്പെടും. ആ സന്ദർഭത്തിൽ എല്ലാ ആൾക്കാരും മരണപ്പെടും. സൂറിൽ എത്ര തവണ ഊതും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. നാം ഇബ്നു ഹസൻ റഹിമഹുള്ളയുടെ അഭിപ്രായം അനുസരിച്ച് സൂർ എന്ന കാഹളത്തിൽ 4 തവണ ഊതും. സൂർ എന്ന കാഹളത്തിൽ 4 തവണയാണ് ഊതുക. നാം ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അഭിപ്രായം അനുസരിച്ച് സൂർ എന്ന കാഹളത്തിൽ 3 തവണയാണ് ഊതുക. ഇമാം ഖബറാനി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് തെളിവുപിടിച്ചുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ഈ വാക്യം പറഞ്ഞത്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സൂർ എന്ന കാഹളത്തിൽ 2 തവണയാണ് ഊതുക. അഹ്ലുസുന്നയുടെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് സൂർ എന്ന കാവളത്തിൽ 2 തവണയാണ് ഊതുക. അതാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികളുടെ അഭിപ്രായം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി സൂർ എന്ന കാവളത്തിൽ ഊതാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കും. ഇവിടെ അബ്ദുൽഹീം പറയുന്ന കാര്യമാണ് മക്കയിൽ ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴന്നു പറഞ്ഞപ്പോൾ അവരൊക്കെ എതിർത്ത് സംസാരിച്ചു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടിമകൾ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇപ്പോൾ കാഫിറുകൾ പറഞ്ഞു, അതെങ്ങനെയാണ് നടക്കുക? ഖാല മൻ യുഹ്യിൽ ഇദാമ വഹിയ റമീം, മരിച്ചതിന്റെ ശേഷം മണ്ണായ എല്ലുകളെ ആരാണ് വീണ്ടും ജീവിപ്പിക്കുക എന്ന് കാഫിറുകൾ എതിർത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കുദ്രത്തിൽ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി, മാ ഖൽഖുകും വലാ ബഅ്ഥുകും ഇല്ലാ കനഫ്സിൻ വാഹിദ, നിങ്ങളെ സൃഷ്ടിക്കുന്നതും നിങ്ങളെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ശരീരത്തിനെ സൃഷ്ടിക്കുന്നത് പോലെയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സൂർ എന്ന കാവളത്തിൽ ഊതാൻ വേണ്ടി പറയും. അതാണ് ഖുർആനിൽ പറഞ്ഞത്, വനുഫിഖ ഫിസ്സൂരി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം സൂർ എന്ന കാവളത്തിൽ ഊതും. ഫസഅഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്, ആ സന്ദർഭത്തിൽ ആകാശഭൂമികളിലുള്ള എല്ലാം നശിച്ചു പോകും, മരിച്ചു പോകും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രം ബാക്കിയാവും. അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും മരിച്ചു പോകും. ثم نفخ فيه اخرى, അതിനുശേഷം രണ്ടാമതും അതിൽ ഊതും. ഫൈദാ ഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴേക്ക് ജനങ്ങളെല്ലാവരും അവരവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവും. ഇപ്പൊ രണ്ട് തവണയാണ് സൂർ എന്ന കാവളത്തിൽ ഊതുക. സൂറത്തുൻ നാസിഅത്തിലെ രണ്ട് ആയത്തുകൾ, ഖുലൂബു യൗമയിദിൻ യൗമ തർജുഫു റാജിഫ തത്ബഉഹ റാദിഫ, ഈ രണ്ട് ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്ത് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത് രണ്ട് തവണയാണ് സൂറ ഓതുക എന്നാണ്. ഒന്നാമതായിട്ട് ഓതുമ്പോൾ ജനങ്ങളെല്ലാവരും മരണപ്പെടുകയും രണ്ടാമതായിട്ട് ഓതുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ജനങ്ങളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ട് സൂറ ഓതുന്നതിന്റെ ഇടയിൽ എത്ര കാലാവധിയാണുള്ളത്? ഒരു ദിവസം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മാ ബൈന നഫ്ഖതൈനി അർബഊൻ, രണ്ട് ഊതിന്റെയും ഇടയിൽ നാലും പേർ, അത്രയേ പറഞ്ഞോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് ഊതിന്റെയും ഇടയിൽ നാലു പേർ. ഇപ്പൊ സഹാബികളെ ചോദിച്ചു, യാ അബാ ഹുറൈറ അർബഊന യൗമൻ, അബൂ ഹുറൈറ താങ്കൾ ഉദ്ദേശിച്ചത് 40 ദിവസമാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല. പിന്നെ ചോദിച്ചു, താങ്കൾ ഉദ്ദേശിച്ചത് 40 മാസമാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല. പിന്നെ ചോദിച്ചു, താങ്കൾ ഉദ്ദേശിച്ചത് 40 വർഷമാണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് ചോദിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പൊ രണ്ട് സൂറിൽ ഓതുന്നതിന്റെ ഇടയിൽ 40 എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ നിർത്തി. അത് എത്രയാണെന്ന് അബൂ ഹുറൈറ നബിയോട് ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് കേട്ട താബിഈങ്ങൾക്കും അത് മനസ്സിലായിട്ടില്ല. രണ്ട് സൂറിന്റെ ഇടയിൽ, രണ്ട് സൂറിൽ കാവളത്തിൽ ഓതുന്നതിന്റെ ഇടയിൽ എത്ര കാലയളവുണ്ട് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ സൂറിൽ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് രണ്ട് തവണ ഓതും എന്നത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അത് ഓതുന്ന വ്യക്തി ഇസ്രാഫീൽ അലൈഹി സ്സലാം ആണ് എന്ന വിഷയത്തിലും അഭിപ്രായം വ്യത്യാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ വരിപ്പിക്കും, അതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ഭയക്കുന്നില്ല. വരിച്ചതിന് ശേഷം അള്ളാഹു ജനങ്ങളെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. ബാഇദുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പുനർജീവിപ്പിക്കും, ബിലാ മശഖത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ പടക്കുന്നതിന് മുമ്പ് തന്നെ, സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ സിഫാത്തുകൾ അവനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ സിഫാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ രണ്ടു തരത്തിലാണ്, ശ്രദ്ധിക്കുക എല്ലാവരും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ അത് രണ്ടു തരത്തിലാണ്. ഒന്ന് സിഫാത്തുല്ലാഹിൽ ദാതിയ, രണ്ട് സിഫാത്തുല്ലാഹിൽ ഫിഅലിയ. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിലുള്ള സിഫാത്തുകൾ, സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള വിശേഷണങ്ങൾ, അത് എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫത്തുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഹയാത്ത്, ജീവിതം, ജീവിതം. വതവക്കൽ അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്, നബിയെ ഒരിക്കൽ മരിക്കാത്ത അല്ലാഹുവിൽ നിങ്ങൾ മരമേൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ സന്ദർഭത്തിലുമുള്ള ഒരു സിഫത്താണ് സിഫാത്തുല്ലാഹി ദാതിയയിൽപ്പെട്ടതാണ് ഹയാത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ അൽ ഇൽം, അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ സമയവും ഉണ്ട്. അസ്സമഉ, അല്ലാഹുവിന്റെ കേൾവി, അത് എല്ലാ സമയവും ഉണ്ട്. അൽ ബസറു, അല്ലാഹുവിന്റെ കാഴ്ച, അല്ലാഹുവിന് എല്ലാ സമയവും ഉണ്ട്. അൽ വജഹു, അല്ലാഹുവിന്റെ മുഖം, അത് അല്ലാഹുവിന്റെ എല്ലാ സമയത്തും ഉണ്ട്. അൽ യദൈ, അല്ലാഹുവിന്റെ രണ്ട് കൈ, അത് എല്ലാ സമയത്തും ഉണ്ട്. ഇത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ സന്ദർഭത്തിലും എല്ലാ സാഹചര്യത്തിലും ഉണ്ടാവുന്ന ചില സിഫത്തുകളുണ്ട്. അതിനാണ് സിഫാത്തുൽ ദാതിയ എന്ന് പറയുന്നത്. സിഫാത്തുൽ ദാതിയ, ദാതി എന്ന് പറഞ്ഞാൽ ശരീരം, ദാതി എന്ന് പറഞ്ഞാൽ ശരീരം. സിഫാത്തുല്ലാഹി ദാതിയ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവുന്ന ചില സിഫത്തുകൾ. അല്ലാഹു എല്ലാ സമയത്തും കാണുന്നുണ്ട്, അല്ലാഹു എല്ലാ സമയത്തും അറിയുന്നുണ്ട്, അല്ലാഹു എല്ലാ സമയത്തും ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലാഹുവിന് എല്ലാ സമയത്തിനും കഴിവുണ്ട്, അല്ലാഹുവിന് എല്ലാ സമയത്തും കൈയുണ്ട്, അല്ലാഹുവിന് എല്ലാ സമയത്തും മുഖമുണ്ട്, അല്ലാഹുവിന് എല്ലാ സമയത്തും വിരലുണ്ട്, അല്ലാഹുവിന് എല്ലാ സമയത്തും കാലുണ്ട്. ഇത്തരത്തിൽ അഹ്ലുസുന്നത്ത് സ്ഥിരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും, ഇതാണ് സിഫാത്തുല്ലാഹി ദാതിയ. അതാണ് സിഫാത്തിന്റെ ഒന്നാമത്തെ വിഭാഗം. സിഫാത്തിന്റെ രണ്ടാമത്തെ വിഭാഗം എന്താണെന്നാൽ സിഫാത്തുല്ലാഹിൽ ഫിഅലിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്ന സിഫാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്ന സിഫാത്തുകൾ. അതിന്റെ പ്രത്യേകത എന്താണ്? ആ സിഫത്തുകൾ അല്ലാഹുവിലുണ്ട്, പക്ഷേ എല്ലാ സമയത്തും അത് നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് അല്ലാഹുവിലുണ്ട്, എല്ലാ സമയത്തും അത് നടക്കുന്നുണ്ട്. സിഫാത്ത് ദാതിയ എല്ലാ സമയത്തും നടക്കുന്നുണ്ട്. അല്ലാഹു ഇപ്പോൾ നമ്മളെ അറിയുന്നുണ്ട്, ഇപ്പൊ നമ്മളെ കാണുന്നുണ്ട്, ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവുണ്ട്, ഇപ്പോൾ അല്ലാഹുവിന്റെ കാലുണ്ട്, ഇപ്പോൾ അല്ലാഹുവിന്റെ കൈയുണ്ട്. ഇതൊക്കെ എല്ലാ സമയം അല്ലാഹുമായിട്ടുള്ളതാണ്. സിഫാത്ത് ഫിഅലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സിഫത്തുകൾ ഉണ്ട്, പക്ഷേ അല്ലാഹു ചെയ്യുന്നത് അവൻ ഉദ്ദേശിക്കുന്ന സമയം മാത്രം. ഉദാഹരണത്തിന് സൃഷ്ടിക്കുക, ഖൽഖ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ്. പക്ഷെ എല്ലാ സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നില്ല, അവൻ ഉദ്ദേശിക്കുന്ന സമയം അവൻ സൃഷ്ടിക്കുന്നു. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന സമയമാണ് ആ ഫിഅൽ അവൻ ചെയ്യുന്നത്, അതാണ് സിഫാത്ത് ഫിഅലിയ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം, അല്ലാഹുവിനുള്ള സിഫത്താണ് സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ എല്ലാ സമയവും അല്ലാഹു സംസാരിക്കുന്നില്ല, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. അതേപോലെ തന്നെ കോപിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്. പക്ഷെ അല്ലാഹു എല്ലാ സമയവും കോപിക്കുന്നില്ല, അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ധാരാളം സിഫാത്തുകളുണ്ട്. അതിലെ ജീവിതം, ആ സിഫത്ത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാണുക, ആ സിഫത്ത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. കേൾക്കുക, ആ സിഫത്ത് എപ്പോഴും ഉണ്ട്. അതേപോലെ കോപിക്കുക, ആ സിഫത്ത് നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. കോപിക്കാൻ ഉദ്ദേശിക്കുമ്പോഴേ കോപിക്കുന്നുള്ളൂ. ചിരിക്കുക, നിങ്ങൾക്ക് എല്ലാ സമയം അതിന് കഴിയും, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളും രണ്ടു തരത്തിലാണ്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് തശ്ബീഹ് നടത്തിയതല്ല. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളും രണ്ടു തരത്തിലാണ്. ഒന്ന് ദാതിയായ സിഫത്ത്, രണ്ട് ഫിഅലിയായ സിഫത്ത്. സിഫാത്തുൽ ദാതിയ, സിഫാത്തുൽ ഫിഅലിയ. സിഫാത്തുൽ ദാതിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുകയും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സിഫത്തുകൾ, വിശേഷണങ്ങൾ. സിഫാത്തുൽ ഫിഅലിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ഉണ്ട്, പക്ഷെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ആ വ്യത്യാസം മനസ്സിലായ? സിഫാത്ത് ദാതിയ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം, അല്ലാഹുവിന്റെ അറിവ്, അല്ലാഹു എല്ലാ സമയവും അറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ കേൾവി, അല്ലാഹു എല്ലാ സമയവും കേൾക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കാഴ്ച, അല്ലാഹു എല്ലാ സമയവും കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ കൈ, അല്ലാഹുവിന്റെ എല്ലാ സമയവും കൈയുണ്ട്. അല്ലാഹുവിന്റെ എല്ലാ സമയവും കാലുണ്ട്. അല്ലാഹുവിന്റെ എല്ലാ സമയവും വിരലുണ്ട്. ഇത് അല്ലാഹുവിന്റെ എല്ലാ സമയവും ഉണ്ട്, എല്ലാ സമയവും അതിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. നേരെ തിരിച്ച് സിഫാത്ത് ഫിഅലിയയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതിനുദാഹരണമാണ് അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ തൃപ്തി. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്, പക്ഷെ അത് നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമാണ്. ഇതാണ് സിഫാത്തുകൾ രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. സിഫാത്തുല്ലാഹി ദാതിയ, സിഫാത്തുല്ലാഹി ഫിഅലിയ, ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സിഫാത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ളത്. ഈ രണ്ടിലും നമ്മുടെ വിശ്വാസമാണ് ലൈസ കമിത്ലിഹി ശൈ, ഇതിനെ സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ പോലെ ഒന്നും തന്നെയില്ല. ലൈസ കമിത്ലിഹി ശൈ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്കു തുല്യനായി ഒന്നും തന്നെയില്ല. ഇത് രണ്ട് സിഫത്തുകളിലും നമ്മുടെ വിശ്വാസമാണ്. സിഫാത്ത് ദാതിയെ ആവട്ടെ, സിഫാത്ത് ഫിഅലിയെ ആവട്ടെ, രണ്ടിലും നമ്മുടെ വിശ്വാസമാണ് ലൈസ കമിത്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല. അത് നമ്മൾ ചോദിക്കാനും പാടില്ല, എങ്ങനെയാണ്, എത്തരത്തിലാണ് ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ളാഹിയുടെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചത്, അർറഹ്മാനു അലൽ അർശി സ്തവ എന്ന ഖുർആനിൽ ആയത്തുണ്ടല്ലോ, അർറഹ്മാനു അലൽ അർശി സ്തവ, അല്ലാഹു സുബ്ഹാനഹു വതആല അർശിൽ ഇസ്തിവാഉ, അല്ലാഹുവിന്റെ ഇരിപ്പിടത്തിൽ, അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇരിക്കും അല്ലെങ്കിൽ ഇസ്തിവാഉ എന്ന ഖുർആനിൽ ആയത്തുണ്ടല്ലോ, അതിന്റെ രൂപം എങ്ങനെയാണ്? അപ്പോൾ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ളാഹി പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇരിക്കും അല്ലെങ്കിൽ അല്ലാഹു അതിന്റെ ഇസ്തിവാഉ എന്ന് പറഞ്ഞാൽ അത് ആവും. വൽ കൈഫു മജ്ബൂൽ, അത് എങ്ങനെയാണ് ഇരിക്കുക, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഇരിക്കുക എന്നൊന്നും നമ്മൾക്ക് ചോദിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ളാഹി അയാളെ മജ്‌ലിസിൽ നിന്ന് പുറത്താക്കി. അപ്പം സിഫാത്തിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസമാണ് അതൊക്കെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടുണ്ടോ നമ്മൾ വിശ്വസിക്കുക, അതിന്റെ രൂപം എങ്ങനെയാണ് അതൊന്നും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നിട്ടില്ല, അത് അറിയിച്ചു തന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് ചോദിക്കുക എന്നുള്ളത് അതെങ്ങനെയാണ് അല്ലാഹു ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ ചോദിക്കൽ തെറ്റാണ്. ചോദിക്കാൻ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് അനുമതി നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ സിഫാത്ത് ദാതിയെ ആവട്ടെ, സിഫാത്ത് ഫിഅലിയെ ആവട്ടെ, അതിൽ രണ്ടിലും നമ്മൾ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. എങ്ങനെയാണ്, എത്തരത്തിലാണ്, എപ്പോഴാണ്, ഇതൊന്നും നമ്മൾ ഒരിക്കലും ചോദിക്കരുത്. അത് ചോദിക്കുമ്പോഴാണ് നമ്മൾക്ക് അഖ്ല് ഉപയോഗിക്കേണ്ടി വരിക, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരിക. അത്തരത്തിൽ അസ്ഥാനത്തിൽ അഖ്ല് ഉപയോഗിച്ചാൽ നമ്മുടെ തെറ്റിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ എന്ന് പറയുന്ന ആൾക്കാർ പല സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തെറ്റുകളിൽ വന്നത്. ചില ആൾക്കാർ ചോദിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും, ഒരാൾ ചോദിച്ചതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ രാത്രിയാവുന്ന സന്ദർഭത്തിൽ ചില സ്ഥലങ്ങളിൽ പകലാണ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ രാത്രി ഇറങ്ങി വരും, അപ്പോൾ അവിടെ ഇറങ്ങുകയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഇവിടെ പകലാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എപ്പോഴും ഒന്നാം ആകാശത്ത് തന്നെയുണ്ട്, അപ്പോൾ എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അർശിൽ ഇരിക്കുക? ഇത്തരത്തിൽ ചില ആൾക്കാർ വലാലത്തിന്റെ ചോദ്യം ചോദിക്കാറുണ്ട്. അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അർശിലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല അർശിലാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അതല്ലാതെ അതെങ്ങനെയാണ് ഇറങ്ങി വരിക, എപ്പോഴാണ് ഇറങ്ങി വരിക, ഏത് സമയത്താണ് ഇറങ്ങി വരിക, അതിന്റെ രൂപം എങ്ങനെയാണ്, അതിന്റെ കോലം എങ്ങനെയാണ്, ഇതൊന്നും ചോദിക്കാൻ ഒരിക്കലും ശരിയാക്കി നമ്മൾക്ക് അനുവാദം തരുന്നില്ല. ഒരിക്കലും നമ്മൾ ചോദിക്കരുത്. അല്ലാഹുവിനെ സംബന്ധിച്ച് ഒരു കാര്യം കേൾക്കുമ്പോൾ അപ്പോൾ മനസ്സിൽ വരണം, ലൈസ കമിത്ലിഹി ശൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ പോലെ ഒന്നും തന്നെയില്ല. ഇമാം സഹാബി റഹിമഹുള്ളാഹി പറയുന്നു, മാ സാല ബിസിഫാതിഹി ഖദീബൻ ഖബ്ല ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പടപ്പുകളെ, അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാ വിശേഷണങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സൃഷ്ടാവാണ്. അല്ലാഹു അടിമകളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു സൃഷ്ടാവാണ്. അതല്ലാതെ അടിമകളെ സൃഷ്ടിച്ചതിന്റെ പേരിലല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖായത്. ആദ്യമേ അല്ലാഹു ഖാലിഖാണ്, അതിന്റെ ഒരു പ്രവർത്തനമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു എന്നുള്ളത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കും. അതല്ലാതെ സംസാരിച്ചതിന് ശേഷം സംസാരിക്കുക എന്ന വിശേഷണം അല്ലാഹുവിന് ലഭിച്ചതല്ല. ആദ്യമേ സംസാരിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ആ ഫിഅൽ, ആ പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തുന്നു എന്ന് മാത്രം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്നാൽ ജഹ്മിയാക്കളും അതേപോലെ തന്നെ മുഅ്തസിലിയാക്കളും പറയുന്നതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷമാണ് അല്ലാഹു സൃഷ്ടാവായത് എന്നാണ് അവരുടെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് ഏതിനെയാണോ അത് സൃഷ്ടിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായത് എന്നാണ് ജഹ്മിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും വാദം. പക്ഷെ അവരും തന്നെയുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഖാലിഖാണ്. ഖാലിഖായതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ജഹ്മിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു സൃഷ്ടിച്ചതിന്റെ പേരിൽ അല്ലാഹു ഖാലിഖായി. അതാണ് വ്യത്യാസം, മനസ്സിലായോ? അഹ്ലു സുന്നയുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു ഖാലിഖായതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ജമിയത്തിന്റെയും മുഅ്തസിലിയത്തിന്റെയും വിശ്വാസം അനുസരിച്ച് അല്ലാഹു സൃഷ്ടിച്ചതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖായത്. അപ്പൊ ആ ഒരു വേർതിരിവ് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു എല്ലാ വിശേഷണങ്ങളും ഉണ്ട്. അതാണ് ശേഷം പറയുന്നത്, ലം യസ്ദദ് ബികൗനിഹി ശൈഅൻ ലം യകുൽ ഖബ്ലഹു മിൻ സിഫതിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുവിന് ഒരു സിഫത്തും അധികരിച്ചിട്ടില്ല. ആദ്യമേ ഏത് സിഫത്തുകളാണ് ഉള്ളത്, ആ സിഫത്തുകൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷവും ഉള്ളൂ. അതല്ലാതെ ഒരു കാര്യം ചെയ്തതിന് ശേഷം അള്ളാഹുവിന് പുതിയതായി ഒന്ന് അധികരിച്ചിട്ടില്ല. ആദ്യമേ അള്ളാഹു സുബ്ഹാനഹു വ തആല കമാനിയത്തുള്ളവരാണ്, പൂർണ്ണനാണ്. അതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതല്ലാതെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ഉണ്ടായതല്ല. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ജഹ്മിയത്തിന്റെ വാദമാണ്, അതേപോലെ തന്നെ മുഅ്തസിലത്തിന്റെ വാദമാണ്. അതൊരിക്കലും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നതോ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ സ്വീകരിക്കുന്നതോ അല്ല. ഒന്നുകൂടി മനസ്സിലാവാൻ ഞാൻ പറയുകയാണ്, മുഅ്തസിലത്തിന്റെയും ജഹ്മിയത്തിന്റെയും വാദമനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിന് ശേഷമാണ് അള്ളാഹു ഖാലിഖായത്. അഹ്ലു സുന്നയുടെ വിശ്വാസമനുസരിച്ച് അള്ളാഹു ഖാലിഖായതിന് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ സൃഷ്ടിച്ചത്. ചിലപ്പോ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ഇത് രണ്ടും തമ്മിൽ എന്താ വലിയ വ്യത്യാസമുള്ള, എന്താ വലിയ വ്യത്യാസമുണ്ട്. ജഹ്മിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദമനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം ന്യൂനതയുള്ളവരാണ്, ആദ്യം ന്യൂനതയുള്ളവരാണ്, സൃഷ്ടിക്കുക എന്ന കഴിവ് ആദ്യം ഇല്ലാത്തവരാണ്. അവരുടെ വാദമനുസരിച്ച് സൃഷ്ടിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിവ് വന്നത്. അഹ്ലു സുന്നയുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യമേ ആ കഴിവുണ്ട്, പിന്നെ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു എന്ന് മാത്രം. അതാണ് അല്ലാഹുവിന്റെ ഫിഅലിയായ സിഫാത്തുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പൊ ആ കാര്യം ചെയ്യുക, പരസ്പരം വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക, ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ മുഅ്തസിലത്തിന്റെയും ജഹ്മിയത്തിന്റെയും ചിന്താഗതികളിൽ നിന്ന് നമ്മൾക്ക് വേറിട്ട് മാറി നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ലം യസ്ദദ് ബികൗനിഹിം ശൈഅൻ ലം യകുൽ ഖബ്ലഹു മിൻ സിഫതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പടപ്പുകളെ പടച്ചതിന് ശേഷം പ്രത്യേകിച്ച് അവനൊന്നും അധികരിച്ചിട്ടില്ല, ഒന്നും അധികരിച്ചിട്ടില്ല. ആദ്യമേ എന്താണോ അല്ലാഹുവിനുള്ളത് അത് മാത്രമേ അല്ലാഹുവിനുണ്ടായിട്ടുള്ളൂ. ആരെങ്കിലും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലതും അധികരിച്ചു എന്ന് പറഞ്ഞാൽ അത് ജഹ്മിയത്തിന്റെ വാദമാണ് അവൻ മുറുകെ പിടിച്ചത്. അതേപോലെ തന്നെ മുഅ്തസിലത്തിന്റെ വാദമാണ് അവൻ ജീവിതത്തിൽ മുറുകെ പിടിച്ചത്, അത് ദലാലത്തിന്റെ മാർഗമാണെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. وكما كان بصفاته ازليا الله سبحانه وتعالى ആദ്യമേ ധാരാളം സിഫാത്തുകളുള്ളതുപോലെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾക്ക് തുടക്കമില്ലാത്തതുപോലെ كذلك لا يزال علينا ابديا അത്തരത്തിൽ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾക്ക് ഒടുക്കവുമില്ല. തുടക്കമില്ലാത്തതുപോലെ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾക്ക് ഒടുക്കവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ ഇവിടെ ഭൂമിയിൽ അടിമകൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അത് അല്ലാഹുവിന്റെ പണ്ടുമുണ്ട്, അത് അല്ലാഹു എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. അടിമയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന്റെ അറിവുള്ളവൻ ഒരാള്, അദ്ദേഹത്തിന് അറിവുണ്ട്, പക്ഷേ പ്രായം അധികരിച്ചാൽ ഒരുപക്ഷെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ അയാൾക്ക് അതില്ലായിരുന്നു, അയാൾ പഠിച്ചതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഒരിക്കലും അള്ളാഹുവിന് അവന്റെ സിഫത്തുകൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ആദ്യമേ അള്ളാഹുവിന് ആ വിശേഷണങ്ങൾ ഉണ്ട്, ഇനി അവസാനം വരെ ആ വിശേഷണങ്ങൾ ബാക്കിയാവുകയും ചെയ്യും, ഒരിക്കലും നശിച്ചു പോവുകയുമില്ല. അപ്പൊ തുടക്കവും ഒടുക്കവും ഇല്ല അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക്. അള്ളാഹുവിനെ പോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. കാരണം അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ്, അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തുകൾ. ഇതിനും സഹാബി റഹിമഹുള്ള കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി പറയുകയാണ്, ലൈസ ബഅദ ഖൽഖിൽ ഖൽഖി ഇസ്തഫാല ഇസ്മൽ ഖാലിഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ സൃഷ്ടിച്ചതിന്റെ ശേഷമല്ല ഖാലിഖ് എന്ന പേര് കരസ്ഥമാക്കിയത്, മറിച്ച് ആദ്യമേ ഖാലിഖ് ആയിരുന്നു, ഖാലിഖ് ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചു. വലാ ബിഇഹ്ദാതിൽ ബനിയതി ഇസ്തഫാല ഇസ്മൽ ബാലി, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളെ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ബാരിയായത്. ബാരി എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ചവൻ ഉണ്ടാക്കിയവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ബാരിയായത് അടിമകളെ ഉണ്ടാക്കിയതിന്റെ പേരിലല്ല, ആദ്യമേ അല്ലാഹു ബാരിയാണ്, അതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. പിന്നെ അതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് ഖാലിഖ്, അത് അല്ലാഹുവിന്റെ ഇസ്മാണ്, അല്ലാഹുവിന്റെ ഇസ്മാണ് ഖാലിഖ്. അതേപോലെ തന്നെ അൽ ബാരി, അൽ ബാരി, അൽ ബാരിദ് അല്ല, അത് വേറെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അൽ ബാരി, അൽ ബാരി എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉകളിൽ സ്ഥിരപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇസ്മുകൾ ഏതൊക്കെയായി? ഇന്ന് പറഞ്ഞത് ഖാലിഖും ബാരിയും, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഹയ്യ്, ഖയ്യൂർ, അതേപോലെ തന്നെ ഖദീർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉകളിൽ സ്ഥിരപ്പെട്ട ചില ഇസ്മുകളാണ്. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള പറയുന്നു, ലഹു മഅന റുബൂബിയതി വലാ മർബൂബ് വമഅന ഖാലിഖ് വലാ മഖ്ലൂബ്, ലഹു മഅന റുബൂബിയതി വലാ മർബൂബ് വമഅന ഖാലിഖ് വലാ മഖ്ലൂബ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു റബ്ബായിരുന്നു. അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബായിരുന്നു. വമഅന ഖാലിഖ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖായിരുന്നു. വലാ മഖ്ലൂഖ്, ഒരു സൃഷ്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞതിന്റെ തഅക്കീദാത്തുകളാണ്, രണ്ടാമത് ആവർത്തിച്ച് പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖായത് കൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്, അതല്ലാതെ സൃഷ്ടിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖാലിഖായതല്ല. ഇണ്ടം ഇമാം സഹാബി റഹിമഹുള്ള ഇതേ പുസ്തകം പറയുന്നു, വകമ അന്നഹു മുഹ്യിൽ മൗത ബഅദമ അഹ്യ, അല്ലാഹു സുബ്ഹാനഹു വതആല മരിച്ചവരെ ജീവിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ട സിഫത്ത് എന്താണ്? അല്ലാഹു മരിച്ചവരെ ജീവിപ്പിക്കുമെന്നാണ്. അതേപോലെ തന്നെ ഇസ്തഹഖ ഹാദൽ ഇസ്മ ഖബൽ അഹ്യായിഹിം, മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന്റെ മുമ്പും അല്ലാഹുവിനുള്ള വിശേഷണമാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ മരിച്ചവരെ ജീവിപ്പിച്ചതിന്റെ പേരിലല്ല അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആ ഒരു വിശേഷണം ഖുർഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്ന പേര് വന്നത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല മരിച്ചവരെ ജീവിപ്പിക്കുന്നവനായത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ജീവിപ്പിച്ചത്. അപ്പൊ അവർ വേറെതിരും ശരിക്കും മനസ്സിലാക്കുക, അള്ളാഹുവിന് ലഭിച്ചിരിക്കുന്ന അസ്മാവുകളാവട്ടെ അള്ളാഹുവിനുള്ള സിഫാത്തുകളാവട്ടെ അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല ഉണ്ടായത്, മറിച്ച് അള്ളാഹുവിന് ആ പേരുകളും വിശേഷണങ്ങളും ഉണ്ടായതിന്റെ പേരിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ആ രണ്ട് ഭാഗങ്ങൾ ശരിക്കും വേർതിരിച്ച് മനസ്സിലാക്കുക. ജഹ്മിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വാദമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ കർമ്മങ്ങൾ എപ്പോൾ ചെയ്യുന്നു അതിനുശേഷമാണ് ഓരോ വിശേഷങ്ങൾ അല്ലാഹുവിന് കൂടുന്നത്. അപ്പൊ അവരുടെ വാദമനുസരിച്ച് ആദ്യം അള്ളാഹുവിന് വിശേഷങ്ങളൊന്നുമില്ല, അതിനുശേഷം അല്ലാഹു മനുഷ്യരെ പടച്ചു, സൃഷ്ടികളെ പടച്ചു, അല്ലാഹു ഖാലിഖായി, അള്ളാഹു ഖാലിഖായി, മരിച്ച ഒരാളെ അള്ളാഹു ജീവിപ്പിച്ചു, അപ്പോൾ അള്ളാഹു കൊണ്ടിയിൽ മൂത്തയായി. അഹ്ലുസുന്നയുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹു ആദ്യമേ ഖാലിഖാണ്, അതുകൊണ്ട് അള്ളാഹു പഠിച്ചു. അള്ളാഹു ആദ്യമേ റുഹിയിൽ മൂത്തയാണ്, അതുകൊണ്ട് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിച്ചു. ഇതാണ് ജഹ്മിയത്തിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും അഖീദയും തമ്മിലുള്ള വ്യത്യാസം. വകദാലിക ഇസ്തഹഖ ഇസ്മൽ ഖാലിഖ് ഖബല ഇൻശാഇഹി, ജനങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖാലിഖായിരുന്നു. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു, ദാലിക, ഇതൊക്കെ എന്തുകൊണ്ടാണെന്നാൽ, ബിഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ അസ്മാവുകളിൽ പെട്ടതാണ് ഖദീർ. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഖാദിറും ഖദീറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ, കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. പക്ഷെ ഖദീർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഴിവുള്ളവൻ. അപ്പൊ അതിന്റെ അർത്ഥത്തിൽ കുറച്ചധികമുണ്ട്. വളരെയധികം കഴിവുള്ളവൻ എന്ന അർത്ഥമാണ് ഖദീർ എന്നതിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തിൽ പെട്ടതാണ് ഖദീർ. ദാലിക യുക്കി അല്ലാഹു എന്തുകൊണ്ടാണ് നടക്കുന്നത്? ബിഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ആദ്യത്തെ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും എന്ത് പറയരുത്? അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് പറയരുത്. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് പറയരുത്, മറിച്ച് അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ് എന്നെ പറയാൻ വേണ്ടി വെച്ചു. അല്ലാഹുവിന്റെ കഴിവ് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, ശരിക്കും വാക്കുകൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണ്. അവർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നമ്മൾ പറയരുത്, അത് തെറ്റാണ്. മറിച്ച് അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവരാണ് എന്ന് മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി പറ്റൂ. പഹലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് സൂറത്തു ആൽ ഇംറാനിൽ പറഞ്ഞതുപോലെ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഈ ആയത്ത് ജഹ്മിയാക്കളും മുഅ്തസിലാക്കളും എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അറിയോ? ജഹ്മിയാക്കളും മുഅ്തസിലാക്കളും പറയുന്നു ദാലിക ബിഅന്നഹു വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യവും കഴിയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നഹു ഖാദിറുൻ അലാ മാ ഹുവ മഖ്ദൂറുൻ ലഹു, അല്ലാഹുവിന്റെ കഴിയുന്ന കാര്യങ്ങളിൽ അല്ലാഹു കഴിവുള്ളവനാണ് എന്നാണ് അർത്ഥം. ജഹ്മിയത്തിന്റെ വാദം മഅദല്ലാഹ്, ജഹ്മിയത്ത് പറയുന്നത് അല്ലാഹുവിന്റെ കഴിവുള്ള കാര്യങ്ങളിൽ അല്ലാഹു കഴിവുള്ളവനാണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അതല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിന്റെ കഴിവുണ്ട് എന്നല്ല അർത്ഥം. മുസ്ലിമാണെന്ന് പറയുന്ന, മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇത്തരത്തിൽ പറയുന്നത്. ജമ്മിയത്തും മുഅ്തസിലത്തും അവർ വാദിക്കുന്നത് അവർ മുസ്ലിമീങ്ങളാണെന്നാണ്. അവർ പറയുന്ന വാദം അനുസരിച്ച് ഈ ആയത്തിന്റെ അർത്ഥം അല്ലാഹുവിന്റെ എല്ലാ കാര്യങ്ങളും കഴിയും എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ പറ്റുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും, അതല്ലാതെ എല്ലാ കാര്യങ്ങളും അവർക്ക് കഴിയുകയില്ല. അതിനോട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അടിമകളുടെ പ്രവർത്തനങ്ങൾ, ജിന്നാവട്ടെ മലക്കാവട്ടെ അതുപോലെ തന്നെ മനുഷ്യരാവട്ടെ, ഇവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ കഴിവിൽ പെട്ടതല്ല. മുഅ്തസിലെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖദരി എന്ന് പറയുന്നത് അടിമകളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ കഴിവിൽ പെട്ടതല്ല. അപ്പൊ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാ കാര്യങ്ങളും കഴിവുണ്ട് എന്ന ആയത്തിന്റെ ഉദ്ദേശം അല്ലാഹുവിന് പറ്റുന്ന കാര്യങ്ങൾ കഴിയും എന്നാണ്, അതല്ലാതെ എല്ലാ കാര്യങ്ങളും കഴിയും എന്നല്ല എന്ന രീതിയിലാണ് മുഅ്തസിലിയാക്കൾ വാദിക്കുന്നത്. ഈ ഒരു വാദം മതി അവർക്ക് അഫ്റാണെന്ന് പറയാം, ഈ ഒരു വാദം മതി അവർ കാഫറാണെന്ന് പറയാം. ഈ ചിന്താഗതികൾ മുഅ്തസിലിയാക്കൾക്ക് ഉണ്ടായത് ഏറ്റിസാലിന്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ബുദ്ധി അധികമായി ഖുർആനും ഹദീസിനും എതിരെ ഉപയോഗിച്ചു. അധികമായി ബുദ്ധി ഉപയോഗിക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള മോശമായ വാദങ്ങൾ പറയേണ്ടി വന്നത്. അപ്പൊ മുഅ്തസിലിയത്തിന്റെ ചിന്താഗതി അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യങ്ങൾക്കും കഴിവില്ല, മറിച്ച് അല്ലാഹുവിന്റെ കഴിയുന്ന കാര്യങ്ങൾ അല്ലാഹുവിന്റെ കഴിയും. അപ്പോൾ അല്ലാഹുവിന് കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അവരുടെ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് മിൻഹാജ് സുന്നത്ത് നബവിയ്യ പറയുന്നത് ഖുലാസത്തുൽ കലാം, അവർ പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്നാൽ അൽ ഇബാദത്തു യഖ്ദിറൂന അലാ മാ യഖ്ദിറു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയാത്ത ധാരാളം കാര്യങ്ങൾക്ക് അടിമകൾക്ക് കഴിവുണ്ട് എന്നാണ് മുഅ്തസിലത്ത് പറയുന്നത് എന്നാണ് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മൾക്ക് ഇവരുടെ വാദങ്ങളിലൂടെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ മുഅ്തസിലിന്റെ ചിന്താഗതി അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യങ്ങൾക്കും കഴിവില്ല, മറിച്ച് അല്ലാഹുവിന് കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിന് അല്ലാഹുവിന് കഴിവുണ്ട്. അപ്പോൾ അവിടെ ചില കാര്യങ്ങൾ അല്ലാഹുവിന് കഴിയൂല, അത് മനുഷ്യർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് മുഅ്തസിലിന്റെ ചിന്താഗതി. അപ്പൊ അവര് കാര്യം ചെയ്യുക, പരസ്പരം വേർതിരിച്ച് മനസ്സിലാക്കുക. അഹ്ലു സുന്നയുടെ വിശ്വാസം അനുസരിച്ച് അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണ്, അത് നമ്മൾ എന്തുപോലും പറയാൻ പാടില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലാഹു കഴിവുണ്ട് എന്നും നമ്മൾ പറയാൻ പാടില്ല, മറിച്ച് അല്ലാഹുവിന്റെ എല്ലാ കാര്യത്തിലും കഴിവുണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി പറ്റൂ. അതെന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ കാര്യത്തിലും കഴിവ്? ശേഷം ഇമാം സഹാബി റഹിമഹുള്ളാഹ് പറയുന്നു വകുല്ലു ശൈഇൻ ഇലൈഹി ഫഖീർ, എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, യാ അയ്യുഹന്നാസ് ജനങ്ങളെ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവിന് ആരുടെയും ആവശ്യമില്ല, ജനങ്ങളാണ് അല്ലാഹുവിലേക്ക് ആവശ്യക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളുടെയും ആവശ്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന ആൾക്കാർ, അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആൾക്കാർ, അല്ലാഹു അല്ലാത്ത ആൾക്കാരോട് ഇത്തരത്തിലുള്ള ദുആയുടെ വ്യത്യസ്ത ഭാഗങ്ങളായ നേർച്ച, ബലിയർപ്പണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ദലാലത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമേ നമ്മൾ ചോദിക്കാൻ വേണ്ടി പറ്റൂ. ജനങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതല്ലാതെ ഔലിയാക്കളിലേക്കോ അമ്പിയാക്കളിലേക്കോ ജനങ്ങൾ ആവശ്യക്കാരാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് അൻതുബൈ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ഫദാലിക ബിഅന്നഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തിലും കഴിവുള്ളവരാണ്. വകുല്ലു ശൈഇൻ ഇലൈഹി ഫഖീർ, എല്ലാ വസ്തുവും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. വകുല്ലു അംരിൻ അലൈഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ നടക്കുന്ന എല്ലാ കാര്യവും അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. അല്ലാഹു എങ്ങനെ ഒരു കാര്യം ചെയ്യുക, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ് യഖൂല ലഹു കുൻ ഫയകൂൻ, അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് പറയും, കുൻ ആയിത്തീരുക, ഫയകൂൻ അപ്പോഴേക്കതായിട്ടുണ്ടാവും. അപ്പൊ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ്. ലാ യഹ്താജു ഇലാ ശൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു വസ്തുവും ആവശ്യമില്ല, ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആവശ്യമില്ല. എന്നിട്ട് ഇമാം സഹാബി റഹിമഹുള്ള വീണ്ടും ആവർത്തിക്കുന്നു, ലൈസ കമിത്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. എല്ലാവർക്കും ആരെങ്കിലുമായിട്ട് സഹായിക്കാൻ വേണം, എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാരിലേക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. കാരണം എന്താണ്? ലൈസ കമിത്ലിഹി ശൈഉൻ, ഒരു വസ്തുവും അല്ലാഹുവിനെ പോലെയല്ല. വഹുവ സമീഉൽ ബസീർ, അല്ലാഹു സമീഉാണ്, അല്ലാഹു ബസീറാണ്. അല്ലാഹുവിന്റെ സമഈന പരിധിയില്ല, അല്ലാഹുവിന്റെ ബസറിന് പരിധിയില്ല. എല്ലാം കാണാനും എല്ലാം കേൾക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സാധിക്കും. ഇതാണ് ഇമാം സഹാബി റഹിമഹുള്ള ഇവിടെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം ഇമാം സഹാബി റഹിമഹുള്ള പറയുന്നു, خلق الخلق بعلمه، خلق الخلق بعلمه، الله سبحانه وتعالى അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചത് അവന്റെ അറിവോട് കൂടി തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പടക്കുകളെ പടച്ചിരിക്കുന്നത് അവന്റെ അറിവോട് കൂടി തന്നെയാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു, അലാ യഅലമു മൻ ഖലഖ വഹുവ ലതീഫുൽ ഖബീർ, അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവന് അറിവില്ലേ, സൃഷ്ടിച്ചവന് അറിയില്ലേ എന്തിനാണ് സൃഷ്ടിച്ചത്, എന്താണ് അടിമകൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച ആൾക്കാർക്ക് അറിയില്ലേ, സൃഷ്ടിച്ച ആൾക്കറിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നു. അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയില്ലേ മനുഷ്യർ എന്താണ് ചെയ്യുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ ഒക്കെ പഠിച്ചിരിക്കുന്നത് ബിഇൽമിഹി, അവന്റെ അറിവോടുകൂടിയാണ്. അതല്ലാതെ അല്ലാഹുവിന്റെ അറിവില്ലാതെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഖലഖൽ ഖൽഖ ബിഇൽമിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ പഠിച്ചിരിക്കുന്നത് അവന്റെ അറിവോടുകൂടിയാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അലാ യഅലമു മൻ ഖലഖ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സൃഷ്ടിച്ചതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതിനുശേഷം പറഞ്ഞു, വഹുവ ലതീഫുൽ ഖബീർ, അല്ലാഹു ലതീഫാണ്, അല്ലാഹു ഖബീറാണ്. അല്ലാഹുവിന്റെ അസ്മാങ്ങളിൽ പെട്ട രണ്ടെണ്ണമാണ്, ഒന്ന് ലതീഫും ഒന്ന് ഖബീറും. ലതീഫും ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ കാര്യങ്ങളെ, എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റാത്ത മറഞ്ഞു നടക്കുന്ന കാര്യങ്ങളെ അറിയുന്നവൻ. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നവൻ എന്നാണ് ലതീഫിന്റെ അർത്ഥം. അത് തന്നെയാണ് ഖബീറിന്റെയും ഏകദേശം അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അസ്മാഉകളിൽ പെട്ട രണ്ട് ഇസ്മാണ് ലതീഫ് എന്നുള്ളതും ഖബീർ എന്നുള്ളതും. ലതീഫ് എന്ന് പറഞ്ഞാലും ഖബീർ എന്ന് പറഞ്ഞാലും സൂക്ഷ്മമായ കാര്യങ്ങളെ, ആർക്കും അറിയാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളെ അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് ലതീഫും ഖബീറും അല്ലാഹുവിന്റെ അസ്മാഉകളിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ പഠിച്ചിരിക്കുന്നത് അല്ലാഹുവിന്റെ അറിവോട് കൂടി തന്നെയാണ്. പഠിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വെറുതെ വിട്ടില്ല. വഖദ്ദറ ലഹും അഖ്ദാറ, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് ഒരു നിശ്ചിതമായ കാലയളവ്, നിശ്ചിതമായ ഖദർ, ഒരു അളവ് അല്ലാഹു സുബ്ഹാനഹു വതആല തിട്ടപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചിതമായ ഒരു കാര്യം, എന്തൊക്കെ ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കും, എന്തൊക്കെ സൗകര്യങ്ങൾ ദുനിയാവിൽ ആസ്വദിക്കും, എന്തൊക്കെ പ്രയാസങ്ങൾ ദുനിയാവിൽ അവൻ നേരിടേണ്ടി വരും, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ രീതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, ഖുല്ല യുസീബനാ ഇല്ലാ മാ കതബ അല്ലാഹു ലനാ, നമ്മൾക്ക് ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്. മാത്രമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വൈൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, എല്ലാ വസ്തുക്കളുടെയും ഖസനാവുകൾ എന്റെ അരങ്ങിലുണ്ട്. വൈൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൽ മഅലൂം, അല്ലാഹു നിശ്ചയിക്കുന്ന അളവനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ഒക്കെ ഭൂമിയിലേക്ക് ഇറക്കുമെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെയും ശ്രദ്ധിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി മാത്രമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദറല്ലാഹു മഖാദീറൽ ഖൽഖ് ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി 50000 സന. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50000 വർഷങ്ങൾക്ക് മുമ്പ്, ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, ആകാശത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ രീതിയിൽ തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ഖദ്ദറ ലഹും അഖ്ദാറ, ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, എന്തൊക്കെ കാര്യങ്ങൾ ഭൂമിയിൽ സംഭവിക്കും, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആദ്യമേ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യത്തെയും നാം ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു അളവനുസരിച്ചാണ്, ഒരു അളവനുസരിച്ചാണ്. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സൃഷ്ടിക്കുകയും അതിനെ ചൊവ്വാക്കുകയും ചെയ്തത്. അതിന്റെ ശേഷം വല്ലദീ ഖദ്ദറ, അതിനെയൊക്കെ കണക്കാക്കുന്നതും എന്തൊക്കെ ആസ്വദിക്കണം എന്തൊക്കെ നേടണം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അടിമകൾക്ക് നിശ്ചയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തന്നു. وكل شيء عنده بمقدار الله واستقلم الله من ارجل والعلم السرطان ان الله سبحانه وتعالى قرر فالله سبحانه وتعالى അടിമകൾക്ക് അവർ ആസ്വദിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അവർ നേടി അവർ മുന്നേടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് അവരുടെ ആയുസ്സും എത്രയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വർഷം ജീവിക്കും എന്നുള്ള കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത്, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാ വസ്തുക്കളും നശിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം ബാക്കിയാവും, അല്ലാഹു മാത്രം ബാക്കിയാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നമ്മൾക്ക് പറഞ്ഞു തന്നു. വളറബ ലഹു ആജാല, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആയുസ് എത്തിയാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അല്പം മുമ്പോട്ടോ അല്പം പിറകോട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല ആക്കാൻ സമ്മതിക്കുന്നതല്ല. അല്ലാഹു എന്താണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ആ ആയുസിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വരിപ്പിക്കും. ചില സന്ദർഭങ്ങളിൽ ചില ആൾക്കാർക്ക് വരുന്നൊരു സംശയമാണ്, ചില ഹദീസുകളിൽ നമ്മൾക്ക് കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധനവ് തരും. ഉദാഹരണത്തിന് ഒരു ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സദ ലഹു ഫീ റിസ്ഖി വ അൻ യുസ്അലഹു ഫീ അദരി ഫലിയസ്ല റഹ്മഹു, ആർക്കെങ്കിലും ഉപജീവനത്തിൽ ബർക്കത്ത് ലഭിക്കുവാനും അതേപോലെ തന്നെ അല്ലാഹു ആയുസ് അധികരിപ്പിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അവന്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പഹലസുനയുടെ വിശ്വാസമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റുകയില്ല എന്ന്. പക്ഷെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഹദീസിലൂടെ പഠിപ്പിച്ചു, മനുഷ്യർക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് അധികരിപ്പിക്കണമെങ്കിൽ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ ആയുസ് എഴുതുന്നത് രണ്ട് രീതിയിലാണ്. അല്ലാഹു ഒരാളുടെ ആയുസ് എഴുതുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, അല്ലാഹുവിന്റെ അടുക്കലുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതി വെക്കുന്ന ആയുസ്, അല്ലാഹുവിന്റെ അരികിലുള്ള ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു എഴുതി വെക്കുന്ന ആയുസ്. രണ്ട്, മലക്കുകളുടെ കയ്യിലുള്ള ഏടുകളിൽ, മലക്കുൽ മൗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ച ഏടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, അതായത് മലക്ക് എഴുതി വെച്ച ആയുസ്, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് എഴുതി വെച്ച ആയുസ്. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയുസ്സിൽ അതിന് വർദ്ധനമുണ്ടാക്കും എന്ന് വന്നിരിക്കുന്ന ഹദീസുകളുടെ ഉദ്ദേശം മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റം വരും എന്നാണ്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമേ ലൗഹുൽ മഹ്ഫൂദിൽ ഒരാളുടെ ആയുസ് 60 വയസ്സാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും മാറുകയില്ല, അതൊരിക്കലും മാറൂല. അള്ളാഹുവിന്റെ അരികിൽ എന്താണോ എഴുതിയത് അതൊരിക്കലും മാറൂല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് ഒരു പക്ഷേ ആദ്യം അവിടെ എഴുതിയിരിക്കുന്നത് 55 വയസ്സായിരിക്കും, അമ്പത്തഞ്ച് വയസ്സായിരിക്കും ഷെയ്ഖുൽ ഇസ്ലാം ഇവിടുത്തെ ഇനി ഇറങ്ങുമെന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും, അവന്റെ ആയുസ് 55 വയസ്സാണ്, അവൻ കുടുംബബന്ധം ചേർത്താൽ അവന്റെ ആയുസ് 60 വർഷമാണ്. അപ്പൊ അള്ളാഹുവിനെ ആദ്യം അറിയാം, അവൻ കുടുംബബന്ധം ചേർക്കുമോ ഇല്ലയോ അതനുസരിച്ചുകൊണ്ട് ലോഹുൽ മഹ്ഫൂദിൽ ആദ്യമേ അള്ളാഹു കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എത്ര വർഷം ജീവിക്കും. അപ്പൊ ആയത്തുകളിലും ഹദീസുകളിലും ഒരു അടിമയുടെ ആയുസ് അധികരിക്കും അല്ലെങ്കിൽ കിതാബുകളിലുള്ളത് അധികരിപ്പിക്കും എന്നതിന്റെ ഉദ്ദേശം മലക്കുകളുടെ കീഴിലുള്ള കിതാബാണ്, അതല്ലാതെ ലൗഹുൽ മഹ്ഫൂദിലുള്ളതല്ല. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ എന്താണോ ഉള്ളത് അതിൽ ഒരിക്കലും ഒരു വാക്കും മാറ്റുകയില്ല. ലോഹൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 60 വയസ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് 61 59 ഒരിക്കലും ആവുകയില്ല, അവിടെയുള്ളത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ആയുസിൽ വർദ്ധനവ് ലഭിക്കും എന്നതിന്റെ ഉദ്ദേശം മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത ആയുസ് അതിൽ മാറ്റം വരും എന്നതാണ് എന്ന് അഹ്ലുൽ ഇൽമ് വളരെ വ്യക്തമായി വിശദീകരിച്ച് നമ്മൾക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നമ്മൾ എത്ര വയസ്സ് ജീവിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സമയമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചില ഓപ്ഷൻസ് തന്നു. നിങ്ങൾ കുടുംബബന്ധം ചേർത്താൽ അല്ലാഹു നിങ്ങൾക്ക് ആയുസ് അധികരിപ്പിച്ചു തരും. അപ്പൊ അല്ലാഹുവിന് ആദ്യം അറിയാം നിങ്ങൾ കുടുംബബന്ധം ചേർക്കും ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ കുടുംബബന്ധം ചേർക്കും അല്ലാഹുവിന്റെ അറിവ് പ്രകാരം, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആയുസ് അധികരിപ്പിച്ചു തരും. അപ്പോൾ മലക്കുകൾ അവരുടെ ബന്ധങ്ങളിലുള്ള ആയുസാണ് മാറ്റുക, അതല്ലാതെ ലോഹുൽ മഹ്ഫൂദിലുള്ള ആയുസ് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ഓരോ ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ദിവസം ഹബീബ റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഒരു ദിവസം ദുആ ചെയ്തു, അല്ലാഹുവേ പ്രവാചകന്റെ ആയുസ് അധികരിപ്പിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ എന്റെ വാപ്പ അബൂ സുഫിയാനും ആയുസ് അധികരിപ്പിച്ചു കൊടുക്കണം, അതേപോലെ എന്റെ സഹോദരൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനും ആയുസ് അധികരിപ്പിച്ചു കൊടുക്കണം എന്ന് ഒരു ദിവസം ഹബീബ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ദുആ ചെയ്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞു, قد سألت الله لآثار مغروبة وأيام معدودة وأرزاق مقسومة لله ورد جودي تلكنه الله سبحانه وتعالى تتبرتيا الله سبحانه وتعالى كركاك وتتلك كاري ملي صلى الله عليه وسلم ذا بي الله ورد عوشب تلكنه انتانه അവരുടെ ആയുസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധനവുണ്ടാക്കാൻ വേണ്ടിയാണ്. അതാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായ രീതിയിൽ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സുഫിയാൻ എത്ര ജീവിക്കും, മുആവിയ എത്ര ജീവിക്കും, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര ജീവിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ്, വലൗ കുന്തി സഅൽതില്ലാഹ അൻ യുഈദക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ വഅഫ്ദൽ. അതുകൊണ്ട് നീ അല്ലാഹുവിനോട് ഖബറിലുള്ള ശിക്ഷ അതുപോലെ തന്നെ നരകത്തിലുള്ള ശിക്ഷ അത് ഇല്ലാതാക്കി തരാനാണ് ദുആ ചെയ്തിരുന്നെങ്കിൽ അതാണ് ഏറ്റവും നിനക്ക് അഫ്ദൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഉമ്മു ഹബീബയുടെ ഹദീസിലൂടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് എന്താ, ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ രീതിയിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം ജീവിക്കും, എത്ര വർഷം ദുനിയാവിലുണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു തരുന്നത്. ഇമാം ഖല്ലാൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബ് എന്ന ഗ്രന്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റഹിമഹുല്ലാഹി എന്നുള്ള ഒരു അദബ് ഉദ്ധരിക്കുന്നതായി കാണാം. അഹമ്മദിന്റെ അരികിൽ പോയിക്കൊണ്ട് ആരെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് ദീർഘമായ ആയുസ് തരട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പറയും, അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമേ നിശ്ചയിച്ചു വെച്ചു ഞാൻ എത്ര വർഷമാണ് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം സ്പെയിനിൽ നിന്ന് ഒരു കത്ത് അയച്ച ഒരാൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളക്ക്, ആ കത്തിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഇലാ അബി അബ്ദില്ലാ അബ്ഖാഹുല്ലാഹ്, ഇമാം അഹമ്മദിനാണ് ഈ കത്ത് എഴുതുന്നത്, അബ്ഖാഹുല്ലാഹ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ദീർഘമായ ആയുസ് നൽകട്ടെ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹ് അത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അത് വെറുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ ആയുസ് എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ എഴുതിയത് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളാഹ പറഞ്ഞു. ഇത്തരത്തിലുള്ള ആധാറുകളുടെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് വെറുത്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഉയർത്തിട്ടുണ്ട്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വ്യക്തി ആരാണെന്നാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തൗഫീഖ് ലഭിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നവരിൽ അത്തരത്തിൽ ദുആ ചെയ്യുക, അല്ലാഹുവെ ആയുസ് നീട്ടി തരികയും ആ ആയുസിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അതല്ലാതെ വെറും ധാരാളമായി ആയുസ് ദീർഘിപ്പിച്ചു കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല. അഹ്ലുൽഇൽമ് പറയുന്നത് പോലെ ആദ്യമായി ആയുസിന് വേണ്ടി മാത്രം ദുആ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ജിദ്ദിയത്തുകളാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് ദൈവനിഷേധികളാണ്, ജനാധിപ്പുകളാണെന്ന് അഹ്ലുൽഇൽമ് നമുക്ക് പറയുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദുആ ചെയ്യുക, അള്ളാഹുവേ എനിക്ക് ഖൈറുണ്ടെങ്കിൽ, എനിക്ക് ധാരാളമായ അമല സ്വാലിഹാത്ത് ചെയ്യാനുള്ള ദോഷ്യമുണ്ടെങ്കിൽ എനിക്ക് ആയുസ് ചെയ്യുക, നീ ദീർഘിപ്പിച്ചു തരിക. അപ്പോൾ ഇവർക്ക് മാറുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ എഴുതി വെച്ചതിൽ മാത്രമേ മാറൂ. അള്ളാഹു ലോഹുൽ മഹ്ഫൂദ് എഴുതിയത് ഒരിക്കലും യാതൊരു കാരണവശാലും മാറുകയില്ല. ഇതാണ് ഇവർ സഹാബി പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് വയസ്സ് ഒരു സമയം തൃപ്തപ്പെടുത്തി. സൂറത്തുൽ റാജ് അല്ലാഹു പറഞ്ഞതുപോലെ ലികുല്ലി അജലിൽ കിതാബ്, എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ആയുസ് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സൂറത്തുൽ റാജിൽ പറഞ്ഞു. വലം യഖ്ഫ അലൈഹി ശൈഉൻ ഖബ്ല അൻ യഖ്ലുഖഹു, അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഒരു കാര്യം അല്ലാഹുവിന് പറഞ്ഞിരുന്നില്ല. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയാം. എത്രത്തോളം എന്നാൽ ജനങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയാം. അല്ലാഹുവിന്റെ അടിമകൾ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികൾ എന്ത് ചെയ്യും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളോട് കൽപ്പിച്ചത് ബിതാഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കാനാണ്. വനഹാഹും അൻ മഅസിയതിഹി, അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അല്ലാഹു വിലക്ക് കൽപ്പിക്കുകയും ചെയ്തു, വിരോധിക്കുകയും ചെയ്തു. ജിന്നുകളെയും മനുഷ്യരെയും പഠിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത് അല്ലാഹുവിനെ അനുസരിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ നിരോധിക്കുകയും ചെയ്യും. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا, الله نمود نلم قلبتشو ثم نرودتشو إنني ليبلوكم أيكم أحسن عملا يقول إن آرانة إبتوم نلّا كرمة من سيئنا ده إذن وقال ഏറ്റവും അധികം കർമ്മങ്ങളല്ല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്തു. വകുല്ലു ശൈഇൻ യജ്രീ ബിതഖ്ദീരിഹി, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ അനുസരിച്ച് മാത്രമാണ്. എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നടക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ അനുസരിച്ച് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഖദറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമ്മൾക്ക് വരും. നമ്മുടെ ഖദർ അനുസരിച്ചുകൊണ്ടാണ് ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടും, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈമാനാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെടും, അത് അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് വെറുക്കുന്നത് ശിർക്കാണ്, അത് ദുനിയാവിൽ നടക്കും, അത് ഖദറിനനുസരിച്ചാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അത് തൃപ്തിപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട് വരപ്പെട്ടു. അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നമ്മൾ എന്തുകൊണ്ടാണ് മോഷ്ടിച്ചത്? അയാൾ പറഞ്ഞു, അല്ലാഹു അദ്ദേഹം ഖദറിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ മോഷ്ടിക്കുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ മോഷ്ടിച്ചത്. അപ്പൊ അയാൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അത്തരത്തിൽ മോശമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ഖദറിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ കൈ ഞാൻ വെട്ടുമെന്ന്, അതുകൊണ്ട് നിന്റെ കൈ ഞാൻ വെട്ടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യക്തിയുടെ കൈ വെട്ടുകയാണുണ്ടായിരുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖദർ അനുസരിച്ചാണ്. പക്ഷേ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും, ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുകയില്ല. ആ ഒരു വേർതിരി നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഖദറിന്റെ ഭാഗവും ഖദറിന്റെ ഭാഗവും ഇൻഷാ വളരെ വിശദമായി നമ്മൾക്ക് ക്ലാസുകളിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടത് ശരിയായി മനസ്സിലാക്കുവാനും ഹഖ് മാത്രം സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിനാ മാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ وزدنا علما اللهم اهدنا اليك صراطا مستقيما اللهم انا نسالك المزيد من علم اللهم انا نسالك المزيد من العلم اللهم سدد أقوالنا اللهم سدد أقوالنا صلى الله على سيدنا محمد وعلى آله وصحبه أجمعين أما بعد السلام عليكم ورحمة الله وبركاته